2020 December 13 ഞായർ വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന് വിളനിലം അഥവാ കമ്മ്യൂണിക്കേഷൻ ആചാര്യൻ ഇവിടെയുണ്ട്. 1000 പൂർണ്ണചന്ദ്ര ദർശനം കഴിഞ്ഞിട്ടും വിളനിലം എന്ന ഗുരുനാഥന്റെ പ്രജ്ഞയ്ക്കും ദിഷണയ്ക്കും മങ്ങലേറ്റിട്ടില്ല, തൂലിക വറ്റിയിട്ടില്ല. കൊടികളുടെയോ ക്ലിക്കുകളുടെയോ ആഘോഷ ആവേശ കമ്മിറ്റികളുടെയോ താങ്ങോ ആരവമോ ഇല്ലാതെ നിശബ്ദ സേവനത്തിന്റെ നൈരന്തര്യം. ഫീച്ചർ തയ്യാറാക്കിയത് TG സുരേഷ് കുമാർ. എസ്തപ്പാൻ എന്നൊരു പഴയ മലയാള ചിത്രമുണ്ട്. അതിലെ നായകൻ കടപ്പുറത്തെ സിദ്ധനായ എസ്തപ്പാൻ കുട്ടികൾ തന്റെ നേരെ വലിച്ചെറിയുന്ന കല്ലുകൾ പലഹാരങ്ങളാക്കി തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നു. കാൽ നൂറ്റാണ്ട് മുമ്പ് കേരള സർവകലാശാലയുടെ അന്നത്തെ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ജോൺ വി വിളനിലത്തിനെതിരെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. അദ്ദേഹം വ്യാജ ബിരുദക്കാരനാണെന്ന് ആരോപിച്ചായിരുന്നു പ്രക്ഷോഭം. ഒട്ടേറെ കല്ലുകൾ. മുമ്പോ പിമ്പോ ഒരു വൈസ് ചാൻസലറോ സർവകലാശാലയോ ഇങ്ങനെയൊന്നും നേരിട്ടിരിക്കേയില്ല. വിളനിലം സമരം എന്ന പേരിൽ കുപ്രസിദ്ധമായ ഈ പ്രക്ഷോഭം കെട്ടടങ്ങി. ഇതേ വിഷയത്തിൽ ഡോക്ടർ വിളനിലത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. വിരമിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു. തന്റെ നേരെ എറിയപ്പെട്ട കല്ലുകൾക്കും ചെളിക്കും പകരം ഡോക്ടർ വിളനിലം വിദ്യാർത്ഥി സമൂഹത്തിന് നേരെ എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പകരം വയ്ക്കാനില്ലാത്ത അറിവിന്റെ വെളിച്ചം. അരനൂറ്റാണ്ടിലധികം നീണ്ട സ്വദേശ വിദേശ സർവകലാശാലകളിലെ അധ്യാപനത്തിലൂടെയും അധ്യാപന ഗവേഷണ സബരികളുടെ വല്ലരികളിൽ പൂത്തുകായ്ച്ച ഒട്ടനവധി ഗ്രന്ഥങ്ങളിലൂടെയും അദ്ദേഹം അറിവിന്റെ വെളിച്ചം വാരി വിതറുന്നു. ഇംഗ്ലീഷ് മലയാളം ഉച്ചാരണ നിഘണ്ടു അടക്കം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പഠന ഗവേഷണ ഗ്രന്ഥങ്ങൾ ആ തൂലികയിൽ പിറന്നു. 1000 പൂർണ്ണചന്ദ്രനെ ദർശിച്ചു കഴിഞ്ഞിട്ടും ഈ ഗുരുനാഥന്റെ പ്രജ്ഞയ്ക്കും ദിഷണയ്ക്കും മങ്ങലേറ്റിട്ടില്ല, തൂലിക വറ്റിയിട്ടില്ല. കൊടികളുടെയോ ക്ലിക്കുകളുടെയോ ആഘോഷ ആവേശ കമ്മിറ്റികളുടെയോ താങ്ങോ ആരവമോ ഇല്ലാതെ നിശബ്ദ സേവനത്തിന്റെ നൈരന്തര്യം. വിളനിലം എന്ന പദം കമ്മ്യൂണിക്കേഷൻ എന്ന വിശാല പദത്തിന്റെ ഭാഷാ പര്യായമായി മാറിയതുപോലെ അദ്ദേഹത്തിന്റെ മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് എന്ന ഏറ്റവും പുതിയ പുസ്തകം കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത്. അതിന്റെ മുഖവുരയിൽ അമേരിക്കയിലെ ടെമ്പിൾ സർവകലാശാലയിൽ പ്രൊഫസർ എമെരിറ്റസ് ആയ ജോണെ ലെൻഡ് തന്റെ വിദ്യാർത്ഥി കൂടിയായ വിളനിലത്തെപ്പറ്റി എഴുതുന്നത് ഇങ്ങനെ. ജോൺ തന്റെ വിശാലമായ വിജ്ഞാനം അധ്യാപനത്തിലൂടെയും എഴുത്തിലൂടെയും പങ്കുവയ്ക്കുന്നത് നിരന്തരം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിനൊപ്പം അദ്ദേഹം വിദ്യാർത്ഥി വായനാ സമൂഹങ്ങളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. മാതൃകാപരമായൊരു അധ്യാപന രീതിയാണിത്. ഗൌരവമാർന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒന്നിച്ചു തേടൽ, ഓർമ്മയിൽ മാത്രം അധിഷ്ഠിതമായ അധ്യാപകനിൽ നിന്ന് വിദ്യാർത്ഥിയിലേക്ക് മാത്രം ഒഴുകുന്ന ഏകദിശാ സ്വഭാവമുള്ള അധ്യാപന രീതിയല്ല ഇത്. തന്റെ ഗ്രന്ഥങ്ങളിലൂടെ ഡോക്ടർ വിളനിലം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ചോദ്യങ്ങൾ ലളിതമാണ്, ശക്തവും അടിസ്ഥാനവർഗ സ്പർശിയുമാണ്. അവയിലും അവയുടെ ഉത്തരങ്ങളിലും സാമൂഹിക തിന്മകളുടെ അടിവേരിളക്കുന്ന മുനകളുണ്ട്. മനുഷ്യ സംസ്കാരത്തെ വാർത്തെടുത്ത കമ്മ്യൂണിക്കേഷൻ എന്ന മഹാപ്രക്രിയയിൽ നിന്ന് നീണ്ടുവരുന്ന സാമൂഹിക മാറ്റത്തിനു വേണ്ടി തിന്മകളുടെ മേൽ കുത്തിക്കയറുന്ന മുനകൾ. ഡോക്ടർ വിളനിലത്തിന്റെ ജീവിത ദൗത്യത്തെ ഒരു വാക്കിൽ ഒതുക്കാം: കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്നത് വിശാലമായ ഒരു പദമാണ്. അതിന്റെ ഭാഗം മാത്രമാണ് ജേർണലിസം, അദ്ദേഹം പറയുന്നു. കമ്മ്യൂണിക്കേഷൻ സാഹിത്യബന്ധിയല്ല, അതൊരു ശാസ്ത്രമാണ്, സോഷ്യൽ സയൻസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെയോ ഉപകരണങ്ങളുടെയോ തേരിലേറാതെ ജനകോടികളെ പ്രചോദിപ്പിക്കുകയും അണിനിരത്തുകയും ചെയ്ത മഹാത്മാഗാന്ധി ദി വൺ മാൻ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കേരളീയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും മികച്ച സാമൂഹിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. 1935 August 11 ചെങ്ങന്നൂരിൽ അധ്യാപക ദമ്പതികളായ ചാണ്ടി വർഗീസ് വിളനിലത്തിന്റെയും ഏലിയാമ വർഗീസ് വിളനിലത്തിന്റെയും മകനായി ജനിച്ച വിളനിലം 12 വയസ്സിൽ തന്നെ ലണ്ടൻ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയ അന്താരാഷ്ട്ര തല ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷയിൽ ഡിസ്റ്റിങ്ഷനോടെ പാസായി പ്രതിഭ തെളിയിച്ചു. രസതന്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ഡെമോൺസ്ട്രേറ്ററായി. ഇതിനിടെ ഭാഷയോടും സാഹിത്യത്തോടുമുള്ള അഭിനിവേശം വർദ്ധിച്ചു വന്നു. അത് ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ കൊണ്ടെത്തിച്ചു. അവിടെ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 1st റാങ്കോടെ ബിരുദാനന്തര ബിരുദം നേടി. തിരുവല്ല മാർത്തോമ കോളേജിലും കോഴിക്കോട് ദേവഗിരി കോളേജിലും അധ്യാപകനായിരുന്ന ശേഷം ചെന്നൈയിൽ MRF ചേർന്നു. മുംബൈയിലെ സെൻട്രൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ നേടിയ ശേഷം കമ്പനിയുടെ പേഴ്സണൽ ട്രെയിനിംഗ് വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനൊപ്പം ഹൌസ് ജേണലിന്റെ എഡിറ്റിംഗും നിർവഹിച്ചു. ആ സമയത്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ എന്നീ വിഷയങ്ങളിൽ വിളനിലത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത്. ഈ വിഷയങ്ങളിലെ അന്വേഷണം അദ്ദേഹത്തെ അമേരിക്കയിലെത്തിച്ചു. ഫിലാഡൽഫിയയിലെ ടെമ്പിൾ സർവകലാശാലയിൽ നിന്ന് കമ്മ്യൂണിക്കേഷനിൽ MS നേടി. മാസ്റ്റർ ഓഫ് സയൻസിനായി സമർപ്പിച്ച തീസിസ് പിന്നീട് ന്യൂയോർക്ക് സ്റ്റേറ്റ് സർവകലാശാല ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. ഇറാനിലെ ഷായെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അവിടെ നടന്ന വിപ്ലവം അമേരിക്കൻ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത് വിളനിലത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മധ്യപൂർവേഷൻ രാജ്യങ്ങൾ, വിശേഷിച്ച് മുസ്ലിം രാജ്യങ്ങളോട് കാണിക്കുന്ന വിവേചനത്തെ വിമർശനാത്മകമായി വിശകലനം ചെയ്ത് തീസിസ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഇതിനായി അമേരിക്ക അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ്, ലോസ് ആഞ്ചൽസ് ടൈംസ്, അറ്റ്ലാന്റ ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ദ ഹിന്ദു, സ്റ്റേറ്റ്സ്മാൻ എന്നീ പത്രങ്ങളിലെ 6 മാസത്തെ റിപ്പോർട്ടുകൾ വിശകലനത്തിന് വിധേയമാക്കി. ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ സർവേയും നടത്തി. അമേരിക്കൻ മാധ്യമങ്ങളെ വിമർശിക്കുന്ന പഠനം അവിടെയുള്ള സർവകലാശാലകൾ സ്വീകരിക്കുമോ എന്നായിരുന്നു സംശയം. തുടർന്ന് പ്രൊഫസർ ജോൺ എ ലെൻഡിന്റെ ഉപദേശപ്രകാരം നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം സർവകലാശാലയിൽ കമ്മ്യൂണിക്കേഷൻ വകുപ്പ് തലവനായ പ്രൊഫസർ ഡോക്ടർ ഡെന്നിസ് മാക്വേലിന് മുമ്പാകെ പഠനം സമർപ്പിച്ചു. തുടർന്ന് PhD ലഭിച്ചു. 1982 മുതൽ കേരള സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ ആന്റ് ജേർണലിസം വകുപ്പിന്റെ തലവനായി. കോഴ്സിന്റെ സമഗ്രത വർദ്ധിപ്പിക്കാനും പ്രവേശന പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്താനും ചുക്കാൻ പിടിച്ചു. കുട്ടികൾക്ക് പരിശീലനം നൽകാൻ ദ റിപ്പോർട്ടർ എന്ന സായാഹ്ന പത്രം പുറത്തിറക്കുകയും ചെയ്തു. 1992 കേരള സർവകലാശാല വൈസ് ചാൻസലറായി. സർവകലാശാലയിലെ 38 വകുപ്പുകളിലും ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം കൊണ്ടുവന്നതും പല ബിരുദ കോഴ്സുകളും തൊഴിലധിഷ്ഠിതമാക്കിയതും ഡോക്ടർ വിളനിലത്തിന്റെ പരിശ്രമ ഫലമായാണ്. ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം കൊണ്ടുവന്നതും സെനറ്റിലെയും സിൻഡിക്കേറ്റിലെയും രാഷ്ട്രീയ അതിപ്രസരം തടയാൻ ശ്രമിച്ചതും അദ്ദേഹത്തെ പലരുടെയും കണ്ണിലെ കരടാക്കി. അൺഎയ്ഡഡ് കോളേജുകൾക്ക് അഫിലിയേഷൻ നൽകുന്നത് കർക്കശ പരിശോധനയ്ക്ക് ശേഷം മതിയെന്ന് അദ്ദേഹം നിലപാടെടുത്തു. കോളേജ് അധ്യാപകർ ഏറ്റവും ആനുകൂല്യം കൈപ്പറ്റുന്നവരും ഏറ്റവും അലസരമാണെന്ന പരാമർശത്തോടെ പ്രതിഷേധം കടുത്തു. നാനാദിശകളിലെ എതിർപ്പ് ഉരുണ്ടുകൂടി വിളനിലം സമരമായി അവതരിപ്പിക്കുകയായിരുന്നു. 1996 വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു. 98 UGC ഡോക്ടർ വിളനിലത്തെ പ്രൊഫസർ എമിരറ്റസ് പദവി നൽകി ആദരിച്ചു. ഭഗവൽപൂർ സർവകലാശാല ഡീലിറ്റ് നൽകി. അമേരിക്കയിലെ ടെമ്പിൾ, പെൻസിൽവാനിയ, ഇന്ത്യയിലെ ധാർവാർ, മാംഗ്ലൂർ, ഫോപ്പാൽ, ഭുവനേശ്വർ എന്നീ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു ഡോക്ടർ വിളനിലം. ഒട്ടനവധി സർവകലാശാലകളിൽ പ്രഭാഷകനും UGCയുടെ സ്വയംഭരണ വിഭാഗമായ നാഗ്പിയർ ടീമിന്റെ ചെയർമാൻ എന്ന നിലയിൽ 2002-2003 അക്കാഡമിക് ഇയർ മുതൽ വിവിധ സർവകലാശാലകൾ സന്ദർശിച്ചിട്ടുണ്ട്. 1966 മനുഷ്യൻ ചന്ദ്രനിലേക്ക് എന്ന ശാസ്ത്രഗ്രന്ഥം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഗ്രന്ഥരചനാ മേഖലയിൽ പദമൂന്നിയത്. പരസ്യം എന്ന കൃതിക്ക് 1984 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 24 ഗവേഷണ ഗ്രന്ഥങ്ങൾ കൂടാതെ അദ്ദേഹം ഇന്ത്യയിലെയും വിദേശത്തെയും പ്രസിദ്ധീകരണങ്ങളിലായി 100 കണക്കിന് ലേഖനങ്ങൾ രചിച്ചു. ജേണലുകൾ എഡിറ്റ് ചെയ്തു. എഡിറ്റോറിയൽ ബോർഡ് അംഗമായി പ്രവർത്തിച്ചു. ചരരാത്മകവും ചൈതന്യഭരിതവുമായി തുടരുകയാണ് ആ കർമ്മോത്സുക ജീവിതം. തിരുവനന്തപുരം ശ്രീകാര്യത്തെ വസതിയിൽ ധൈഷണിക ആർഭാടങ്ങൾ മാത്രമേയുള്ളൂ. അക്ഷരങ്ങളുടെ ആശ്രമം. അവിടെ കുടുംബജീവിതത്തിലും കർമ്മജീവിതത്തിലും പങ്കാളിയായ ആനി വിളനിലം ആൻ എന്ന സ്നേഹപൂരിതമായ വെളിപ്പുറത്തുണ്ട്. കവി NN കക്കാടിന്റെ കാവ്യഭാഷണം പോലെ അവർ പരസ്പരം ഊന്നുവടികളായിരിക്കുന്നു. മക്കൾ 2 അമേരിക്കയിലാണ്.